ബോംബെയിലെ വെള്ളത്തിൽ കുളിച്ച് അവളുടെ മുടിയൊക്കെ ഊരിപ്പോയി. കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ അര മൂടിക്കിടന്ന കനത്ത മുടിയുണ്ടായിരുന്നു അവൾക്ക്. അവിടെയൊക്കെ ഈ മരുന്ന് കലക്കിയ വെള്ളാ കിട്ടുക. കുടിക്കാനും കൊള്ളില്ല, കുളിക്കാനും കൊള്ളില്ല. ഒരു ചായ വെച്ച് കുടിച്ചാൽ ഛർദ്ദിക്കാൻ വരും. അതുമാതിരിയുള്ള ചൊവയാണ്. കുടിക്കാനുള്ള വെള്ളം ചിലപ്പോഴൊക്കെ കാശു കൊടുത്ത് വാങ്ങുമെന്ന് ദിവ്യ പറഞ്ഞു. കാശു കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർ ലോറി വെള്ളം കുടിച്ച് ഛർദ്ദിയും വയറിളക്കവും വരുത്തും. ഒരറ്റത്ത് നിന്ന് തുടങ്ങിയാൽ അതങ്ങനെ ചോര റിപ്പീറ്റ് ചേരിയിലാകെ പടർന്നു പിടിക്കും. ഒരിക്കൽ അച്ഛുവിനും വന്നു വയറിളക്കവും ഛർദ്ദിയും. മരിച്ചുപോയെന്ന് കരുതിയതാണത്രേ. സിദ്ധുവിന് പേടിയായി. വെള്ളമില്ലാത്ത നാടോ? സിദ്ധുവിന് വിശ്വാസം വന്നില്ല. കുടിക്കാനുള്ള വെള്ളം കാശു കൊടുത്ത് വാങ്ങുകയോ? കിണറുകളുടെയും കുളങ്ങളുടെയും നീർച്ചാലുകളുടെയും ആദ്യയെ ചുറ്റിക്കിടക്കുന്ന തണ്ണീർത്തടങ്ങളുടെയും നടുക്കിരുന്നു കൊണ്ട് സിദ്ധുവിന് അത് സങ്കല്പിക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ മരുഭൂമിയിലത്തെ സ്ഥിതിയോ? ബാജി ചോദിച്ചു. അവിടെ ചുട്ടുപഴുത്ത മണൽ മാത്രമേ ഉള്ളൂ. ഒരു തുള്ളി വെള്ളം കിട്ടില്ല. ബാജിയുടെ അപ്പൻ്റെ അനിയൻ മരുഭൂമിയിലാണ് ജോലി ചെയ്യുന്നത്. മഴയില്ല അവിടെ. പെയ്യും ഒരു ചാറ്റമഴ. എത്ര ഭയങ്കരം! സിദ്ധുവിന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ദിവ്യ ബോംബെയിൽ നിന്ന് വരുമ്പോൾ ദിനകരനും സിദ്ധുവിനും വേണ്ടി ബാലേട്ടൻ തയ്ച്ച പുതിയ ഫാഷനിലുള്ള ഷർട്ടുകൾ കൊണ്ടുവരും. ഇതൊന്നും എനിക്ക് ചേരില്ല ദിവ്യ, ദിനകരൻ പറയും. ചേരില്ല, എനിക്കറിയാം. 25-ാമത്തെ വയസ്സിലൊരുത്തൻ മുത്തപ്പനായാൽ എങ്ങനെ ചേരാനാ? അവനിങ്ങനെ മൂടിക്കെട്ടി വഞ്ചി പോലെ നടക്കാനാ ഇഷ്ടം. നീ എന്തിനാ ഇതൊക്കെ കെട്ടിച്ചമ്മെന്ന് കൊണ്ടുവരണേ പെണ്ണെ? അമ്മ ചോദിക്കും. ദിവ്യയ്ക്ക് സങ്കടം വരരുതെന്ന് കരുതി മാത്രം ദിനകരൻ അവൾ കൊണ്ടുവന്ന ഷർട്ടൊക്കെ ഇട്ട് കാണിക്കും. കണ്ടോ എന്താ രസം! നാലാളുടെ മുമ്പിൽ നിലയും വില ഉണ്ടാവണമെങ്കിൽ നല്ല വേഷം ഉണ്ടാവണടാ, ദിവ്യ പറയും. വേഷം കെട്ട എന്നാ ഇതിനെ പറയാ ദിവ്യെ, വേഷം എന്നല്ല. നീ ഇങ്ങനെ ഓരോ കൊനസ്റ്റ് പറയണത് എന്തിനാണെന്ന് എനിക്കറിയാം. നീ ഇതൊക്കെ ഇപ്പൊ തന്നെ കൂട്ടുകാർക്ക് കൊടുക്കാൻ പോവുമല്ലേ? ദിനകരൻ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇവൻ എങ്ങനെയാ അമ്മ ഇങ്ങനെയായിപ്പോയേ? നീ ഇവനെ കണ്ടിട്ട് പഠിക്കണ്ടാട്ട സിത്തുട്ടാ. ആൺകുട്ടികളായ നല്ല സ്റ്റൈലായിട്ട് നടക്കണം. ബാലേട്ടനെ കണ്ടോ? പുതിയൊരു ഫാഷൻ ഇറങ്ങിയ ഉടനെ ബാലേട്ടൻ അത് തയ്ച്ചിട്ടിട്ടുണ്ടാവും. ബാലേട്ടന് 25 ഷർട്ടുകളുണ്ടെന്ന് ദിവ്യ പറഞ്ഞു. ഒരാൾക്ക് എന്തിനാണ് 25 ഷർട്ടുകൾ എന്നാണ് ദിനകരന്റെ സംശയം. ഒരു സമയം ഒരു ഷർട്ടിൽ ഇടാൻ പറ്റൂ, അപ്പോൾ ബാക്കി 24 എണ്ണവും വെറുതെ പെട്ടിയിലിരിക്കല്ലേ. പിന്നെ എത്ര എണ്ണം വേണമെന്ന് എൻ്റെ അഭിപ്രായം? ദിവ്യ ദേഷ്യപ്പെടും. 2 എണ്ണം, ഒന്നിടാനും ഒന്നലക്കാനും. ഇവനെ പിടിച്ച് കെട്ടിക്കമ്മേ, അപ്പം മനസ്സിലാവും. അതിനും സമ്മതിക്കണ്ടേ? ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ എന്തോരം നന്നായേനെ. എനിക്കൊരു കൈസഹായം ആയില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? അമ്മ സങ്കടപ്പെട്ടു. ദിവ്യ ഓരോ തവണ ബോംബെയിൽ നിന്ന് വരുമ്പോഴും ദിനകരന് വേണ്ടി ഒരുപാട് പെൺകുട്ടികളുടെ പേരും വിവരവും അന്വേഷിച്ച് പറയും. ചിരിച്ചുകൊണ്ട് ദിനകരൻ അതൊക്കെ കേൾക്കും. സമയമുണ്ടല്ലോ എന്ന് മാത്രം പറയും. ചാരത്തിൻ്റെ നിറമുള്ള ഷർട്ട് വെള്ളത്തിൽ മുക്കിയപ്പോൾ വെള്ളം പെട്ടെന്ന് കലങ്ങുന്നതും ചുവപ്പ് നിറമാകുന്നതും കണ്ട് സിദ്ധു പേടിച്ചു. സിദ്ധു ഷർട്ട് നിവർത്തിപ്പിടിച്ച് നോക്കി. പോക്കറ്റിൻ്റെ താഴെ നിന്ന് നേരത്തെ ഒരു ചാലുപോലെ ചുവപ്പ് ഒലിച്ചിറങ്ങി വീഴുന്നു. ഉടനെ അവൻ ഓർമ്മ വരികയും ചെയ്തു. ദിനകരന് ചുവപ്പ് മഷിയുള്ള ഒരു പേനയുണ്ട്. ചുവപ്പ് മഷി പോക്കറ്റിൽ ചേർന്ന് കിടക്കുകയാവും.